2024 ഏപ്രിൽ 13 ശനി. ഇന്ന് 1199 മീനം 31. വാർത്തകൾ വായിക്കുന്നത് ജി രവി. കേരളം കൈകോർത്തു, സൗദിയിൽ മലയാളിയുടെ വധശിക്ഷ ഒഴിവാകുന്നു. 34 കോടി രൂപ നിശ്ചിത ദിവസത്തിനു മുൻപേ സമാഹരിച്ചു. സംഭാവനകളും ബിരിയാണി ചലഞ്ചും കാരുണ്യയാത്രകളുമായി കൂട്ടായ്മയുടെ പുതുപാഠം. വധശിക്ഷ ഒഴിവാക്കാൻ 34 കോടി രൂപ ദയാധനം. അസാധ്യമെന്ന് കരുതിയ ലക്ഷ്യത്തിനായി മലയാളികൾ കൈകോർത്തപ്പോൾ പിറന്നത് റിയൽ കേരള സ്റ്റോറി. സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനുള്ള ധനസമാഹരണ ദൗത്യം നിശ്ചയിച്ചതിനും 2 ദിവസം മുൻപേ ലക്ഷ്യത്തിലെത്തി. തങ്ങളാൽ കഴിയുന്ന സംഭാവന നൽകിയ വ്യക്തികളും സന്നദ്ധ സംഘടനകളും ബിരിയാണി ചലഞ്ച് നടത്തിയവർ, കാരുണ്യയാത്ര നടത്തി ചില്ലറ തുട്ടുകൾ സ്വരൂപിച്ച ബസ് സർവീസുകൾ, പെരുന്നാൾ വിഷുക്കച്ചവടത്തിൻ്റെ ലാഭവിഹിതം കൈമാറിയ വ്യാപാര സ്ഥാപനങ്ങൾ, എല്ലാവരുമൊത്ത് കൂട്ടായ്മയുടെ പുതിയ സ്നേഹപാഠം രചിച്ചു. അബ്ദുൾ റഹീം 2006 സൗദിയിൽ വീട്ടു ഡ്രൈവറായി ജോലി ചെയ്യുന്നതിനിടെയുള്ള അബദ്ധം മൂലം വീട്ടുടമയുടെ രോഗിയായ മകൻ മരിച്ചതാണ് കേസ്. വധശിക്ഷ ഒഴിവാക്കാൻ 1.5 കോടി റിയാലാണ്, അതായത് 34 കോടി രൂപയാണ് കുടുംബം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത്. 18 വർഷമായി ജയിലിൽ കഴിയുന്ന റഹീമിനെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ നാട്ടുകാർ ചേർന്ന് നിയമസഹായ സമിതി രൂപീകരിച്ച് കഴിഞ്ഞ മാസം തുടങ്ങിയ ചെറിയ ശ്രമം ലോകമെങ്ങുമുള്ള മലയാളികൾ ഏറ്റെടുത്തു. ഈ ഉമ്മയുടെ കണ്ണീരൊപ്പാൻ കൈകോർക്കുക എന്ന പേരിൽ സേവ് അബ്ദുൾ റഹീം നിയമസഹായ കമ്മിറ്റി തുടങ്ങിയ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഇതുവരെ അക്കൗണ്ടിലെത്തിയത് 34.45 കോടി രൂപ. ഇതോടെ ആപ്പിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചു. ഇന്നലെ 9 മിനിറ്റിനിടെ 1 കോടി രൂപയെത്തി. വിദേശത്തു നിന്ന് പിരിച്ച തുക കൂടി അക്കൗണ്ടിലേക്ക് എത്താനുണ്ട്. കഴിഞ്ഞ 10 ദിവസമാണ് ധനസമാഹരണം ഊർജിതമായത്. മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം 9 കോടിയിലേറെ രൂപ ലഭിച്ചു. വ്യവസായി ബോബി ചെമ്മണ്ണൂരിൻ്റെ നേതൃത്വത്തിൽ അബ്ദുൾ റഹീമിനായി പ്രത്യേക യാത്ര നടത്തി. ബോബി ചെമ്മണ്ണൂരിൻ്റെ സംഭാവനയായി 1 കോടി രൂപ ഇന്നലെ പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങൾക്ക് കൈമാറി. നേരത്തെ കണ്ണൂർ പഴയങ്ങാടിയിൽ അപൂർവ രോഗം ബാധിച്ച കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കായി 18 കോടി രൂപ സമാഹരിച്ച് കേരളം ഇതുപോലെ ചരിത്രം സൃഷ്ടിച്ചിരുന്നു. സാക്ഷിമൊഴികളുടെ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകണമെന്ന് ഹൈക്കോടതി. എൻക്വയറി റിപ്പോർട്ട് റദ്ദാക്കണമെന്ന അതിജീവിതയുടെ ഹർജിക്കെതിരെയുള്ള വാദം വേനലവധിക്ക് ശേഷം. നടിയെ ആക്രമിച്ചതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെട്ട മെമ്മറി കാർഡ് കോടതിയിലിരിക്കെ അനധികൃതമായി പരിശോധിച്ചെന്ന പരാതിയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എൻക്വയറിയിലെടുത്ത സാക്ഷിമൊഴികളുടെ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഈ ആവശ്യം തള്ളിയതിനെ തുടർന്ന് അതിജീവിത നൽകിയ ഉപഹർജിയിലാണ് ജസ്റ്റിസ് കെ ബാബു സെഷൻസ് കോടതിക്ക് നിർദ്ദേശം നൽകിയത്. ഇറാൻ ഇസ്രായേലിനെ ഉടൻ ആക്രമിച്ചേക്കുമെന്ന റിപ്പോർട്ട്. പ്രതിരോധം ശക്തമാക്കി ഇസ്രായേൽ. വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഇസ്രായേൽ ആക്രമണം. ഇറാൻ ആക്രമിച്ചേക്കുമെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഇസ്രായേൽ പ്രതിരോധം ശക്തമാക്കി. ഈ മാസം 1 ഡമാസ്കസിലെ ഇറാൻ എംബസി ബോംബിട്ട് തകർത്ത് 1 ജനറൽ ഉൾപ്പെടെ 7 ഉന്നത ഉദ്യോഗസ്ഥരെ വധിച്ചതിന് ശിക്ഷ നൽകണമെന്ന ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനയി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. തെക്കൻ മധ്യ ഇസ്രായേലിൽ ആക്രമണത്തിനാണ് സാധ്യത. തിരിച്ചടിക്കുമെന്നും അതിന് സമയക്രമം നിശ്ചയിച്ചിട്ടില്ലെന്നുമാണ് ഇറാനോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ആക്രമണമുണ്ടായാൽ ഇസ്രായേലിൻ്റെ സഹായത്തിനെത്തുമെന്ന് US വ്യക്തമാക്കിയിട്ടുണ്ട്. കരുതലോടെയാണ് ഇറാൻ്റെ നീക്കം. നിലവിലെ സ്ഥിതി മുതലാക്കി ഗാസയിൽ സമാധാനത്തിന് വിലപേശാനും US നിർത്തിവെച്ച ആണവ ചർച്ച പുനരാരംഭിക്കാനുമാണ് അവരുടെ താൽപ്പര്യം. US ഇറാൻ ചർച്ചയിൽ ഇടനിലക്കാരായ ഒമാൻ്റെ പ്രതിനിധിയെ ഇവർ ഇക്കാര്യം അറിയിച്ചതായും റിപ്പോർട്ടുണ്ട്. ഇറാൻ നേരിട്ട് ആക്രമിച്ചില്ലെങ്കിലും ഇറാൻ്റെ പിന്തുണയുള്ള ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് തീവ്രവാദി സംഘം ഏതു നിമിഷവും ആക്രമിച്ചേക്കുമെന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു. ഇതേസമയം വടക്കൻ മധ്യ ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സേന ആക്രമണം ശക്തമാക്കി. മധ്യ ഗാസയിലെ നുസിറത്തിലെ അഭയാർത്ഥി ക്യാമ്പിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ 25 പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കരനാവിക വ്യോമ ആക്രമണത്തിന് പിന്നാലെ ഇന്നലെ സൈന്യം ക്യാമ്പിൽ പരിശോധന ആരംഭിച്ചു. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേനയുമായുള്ള സംഘർഷത്തിൽ 2 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഹമാസിൻ്റെ ഒരു പ്രാദേശിക കമാൻഡറെ വധിച്ചതായി ഇസ്രായേൽ സേന അറിയിച്ചു. അൽഫറ അഭയാർത്ഥി ക്യാമ്പിന് സമീപമുള്ള ടുബാസ് പട്ടണത്തിലായിരുന്നു സംഘർഷം. ഇസ്രായേൽ ആക്രമണത്തിൽ ആകെ മരണം 33,634 ആയതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സംഘർഷ സാധ്യതയുള്ളതിനാൽ ഇസ്രായേൽ, ഇറാൻ, ലെബനൻ, പലസ്തീൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങൾ സന്ദർശിക്കുന്നതിനെതിരെ ഫ്രാൻസ് പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. മ്യാൻമറിൽ കലാപം, കോൺസുലേറ്റ് ഒഴിപ്പിച്ച് ഇന്ത്യ. മ്യാൻമറിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഇന്ത്യ സിറ്റ്വേയിലെ കോൺസുലേറ്റ് ജീവനക്കാരെ യാങ്കോണിലേക്ക് മാറ്റി. മാൻഡലയിലെ കോൺസുലേറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്നും സ്ഥിതി സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. വിമതർ തട്ടിക്കൊണ്ടുപോയ 3 ഇന്ത്യൻ യുവാക്കളെ മോചിപ്പിക്കാൻ ശ്രമം തുടരുന്നതായും അദ്ദേഹം പറഞ്ഞു. മ്യാൻമറിൻ്റെ ഒട്ടേറെ ഭാഗങ്ങളിൽ പട്ടാള ഭരണകൂടത്തെ എതിർക്കുന്നവർ സായുധ പോരാട്ടം ആരംഭിച്ചിരിക്കുകയാണ്. പല പ്രദേശങ്ങളും സമരക്കാർ പിടിച്ചെടുത്തിട്ടുണ്ട്. പല സൈനിക കേന്ദ്രങ്ങളും പിടിച്ച ഇവർ മാവോടി കേന്ദ്രമാക്കിയാണ് ചെറുത്തുനിൽപ്പ് തുടരുന്നത്. തായ്ലാൻഡുമായി വ്യാപാരത്തിനുള്ള മ്യാൻമറിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു മ്യാവടി. ഇവിടെ നിന്ന് ഒട്ടേറെ പേർ തായ്ലാൻഡിലേക്ക് പലായനം ചെയ്തു. അഭയാർത്ഥി പ്രവാഹം ശക്തമായതിനെ തുടർന്ന് തായ്ലാൻഡ് അതിർത്തിയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. മ്യാവടിയിൽ സമരക്കാർ പട്ടാളത്തിനെതിരെ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി. ഇന്ത്യ, ചൈന, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലേക്കുള്ള വ്യാപാര കേന്ദ്രങ്ങളും സമരക്കാർ പിടിച്ചെടുത്തിട്ടുണ്ട്. റഖൈൻ സംസ്ഥാനത്ത് പട്ടാളവും സമരക്കാരും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ലഹരിമരുന്ന് ഇരകളായ യുവാക്കൾ, ലഹരി സംഘങ്ങൾ സജീവം. ലഹരി ഉപയോഗത്തെ തുടർന്ന് മരണം മുൻപും. ഏറാമല ഒഞ്ചിയം പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി സംഘങ്ങളുടെ അവസാനത്തെ ഇരയാണ് ഇന്നലെ മരിച്ച രൺദീപും അക്ഷിയും. ഓർക്കട്ടേരി ടൗൺ കേന്ദ്രീകരിച്ചുള്ള ലഹരി സംഘത്തിൻ്റെ ഇരകളായി ഇതിനു മുൻപും മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 2 പഞ്ചായത്തിലുമായി നേരത്തെ നടന്ന 4 മരണങ്ങൾ ലഹരി ഉപയോഗത്തെ തുടർന്നുള്ളതാണെന്ന് സൂചനയുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ ആദിയൂർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ 2 പേർ മരിച്ച സംഭവം ഇതുമായി ബന്ധപ്പെട്ടാണെന്നാണ് സൂചന. ഇതും ലഹരി ഉപയോഗത്തെ തുടർന്നാണെന്ന് സംശയമുണ്ട്. 2 പഞ്ചായത്തുകളിലുമായി ബ്രൗൺ ഷുഗർ, MDMA പോലുള്ള ലഹരി മരുന്നുകൾ പോലീസ് പലതവണ പിടികൂടിയിരുന്നു. എന്നാൽ ലഹരി സംഘം ഇപ്പോഴും സജീവമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഓർക്കട്ടേരി ടൗണിൽ ചില സ്ഥലത്ത് രഹസ്യമായി തമ്പടിച്ച് ചിലർ ലഹരി ഇടപാട് നടത്തുന്നതായി സൂചനയുണ്ട്. അതിഥി തൊഴിലാളികളെയും ലഹരി വിതരണത്തിന് കരുവാക്കുന്നുണ്ട്. ലഹരിക്ക് അടിമയാക്കി ഇവരെ വിൽപ്പനയിലെ കണ്ണികളാക്കുകയാണ് തന്ത്രം. വിദ്യാർത്ഥികൾ വരെ ഇത്തരം സംഘങ്ങളുടെ കെണിയിൽപ്പെട്ടതായി സംശയിക്കുന്നു. മണിപ്പൂർ പ്രചാരണങ്ങളില്ലാതെ തിരഞ്ഞെടുപ്പ്, നിശബ്ദം, നിരാലംബം. വോട്ടെടുപ്പ് ദിവസം അനിഷ്ട സംഭവങ്ങൾ ഭയക്കുന്നു. പേടിപ്പെടുത്തുന്ന നിശബ്ദതയാണ് ഇപ്പോൾ മണിപ്പൂരിൽ. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഇവിടെ വെടിയൊച്ചുകൾ മുഴങ്ങിയിട്ടില്ല. കലാപത്തിലേർപ്പെട്ട മെയ്തൈ കുക്കി വിഭാഗക്കാർക്കിടയിലുള്ള ബഫർ സോണുകളിൽ, ബങ്കറുകളിലും കാസ്പർ വാനുകളിലുമായി 100 കേന്ദ്ര സേനാംഗങ്ങൾ ജാഗ്രതയോടെ നിലകൊള്ളുന്നു. ആദ്യഘട്ട തിരഞ്ഞെടുപ്പിന് 1 മാത്രമേ ബാക്കിയുള്ളൂവെങ്കിലും മണിപ്പൂരിൽ പ്രചാരണ പരിപാടികളില്ല. 8-10 കിലോമീറ്റർ യാത്ര ചെയ്താൽ സ്ഥാനാർത്ഥികളുടെ ഒറ്റപ്പെട്ട പരസ്യബോർഡുകൾ കാണാമെന്നു മാത്രം. ഒരുപക്ഷെ വലിയൊരു ദുരന്തത്തിന് മുന്നോടിയായുള്ള നിശബ്ദതയാണോ ഇതെന്ന് ഭയപ്പെടുന്നവരുണ്ട്. തിരഞ്ഞെടുപ്പ് ദിനത്തിൽ വൻതോതിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ട്. മെയ്തൈ ഭൂരിപക്ഷ ജില്ലയായ ബിഷ്ണുപൂരിനും കുക്കി ഭൂരിപക്ഷ ജില്ലയായ ചുരാചന്ദ്പൂരിനും മധ്യയുള്ള കാക്ത്വയിൽ വെച്ച് BSF ഉദ്യോഗസ്ഥൻ വാഹന പരിശോധനയ്ക്കിടയിൽ പറഞ്ഞു. 200 പേർ കൊല്ലപ്പെട്ട, 600,000 പേർ ഭവനരഹിതരായ മണിപ്പൂർ കലാപത്തിന് 3 ഒരു വർഷം പൂർത്തിയാവുകയാണ്. ആയിരങ്ങൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. ഇവർക്ക് വോട്ട് ചെയ്യാനായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോളിംഗ് ബൂത്തുകൾ തുടങ്ങുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. വീട്ടിലെത്തും കഥാപുസ്തകങ്ങൾ, ഭാഷാസ്വാദനം കൂട്ടാൻ മലയാള മധുരം. പൊതുവിദ്യാലയങ്ങളിലെ 1-2 ക്ലാസ്സുകളിലെ കുട്ടികളിൽ മലയാള ഭാഷാസ്വാദനവും വായനാശീലവും പ്രോത്സാഹിപ്പിക്കാൻ മലയാള മധുരം പദ്ധതിയുമായി സമഗ്ര ശിക്ഷ കേരളം. പഠനത്തിൻ്റെ കൊഴിഞ്ഞ മധ്യവേനൽ അവധിക്കാലത്ത് കുട്ടികൾക്ക് അവരുടെ ഭാഷാജ്ഞാനത്തിനനുസരിച്ച് വായിക്കാൻ കഴിയുന്ന ചെറിയ കഥാ കവിതാ പുസ്തകങ്ങൾ വീട്ടിലേക്ക് കൊടുത്തു വിടുന്നതാണ് പദ്ധതി. ഇത് വായിച്ചതിൻ്റെ ആസ്വാദനം വീഡിയോ ആയും ഓഡിയോ ആയും ചിത്രരചനയിലൂടെയും സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിൽ പങ്കുവയ്ക്കാം. ആഴ്ചയിൽ ഒരു പുസ്തകമെന്ന കണക്കിൽ ഓരോ കുട്ടിയും 2 കൊണ്ട് 8 പുസ്തകങ്ങളെങ്കിലും വായിക്കാൻ വഴിയൊരുക്കുകയാണ് ലക്ഷ്യം. പദ്ധതിക്കായി 9,000 സ്കൂളുകളിൽ 71 കഥാപുസ്തകങ്ങൾ വീതം SSK വിതരണം ചെയ്തു. 3,000 കടമെടുക്കാം കേന്ദ്ര അനുമതി. സംസ്ഥാന സർക്കാരിൻ്റെ ആശങ്കകൾക്ക് താൽക്കാലിക വിരാമമിട്ട് 3,000 കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി. 5,000 രൂപയാണ് കേരളം ആവശ്യപ്പെട്ടത്. കേരളത്തിന് ഈ സാമ്പത്തിക വർഷം 37,512 കോടി രൂപ കടമെടുക്കാൻ അവകാശമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചെങ്കിലും കടമെടുപ്പിനുള്ള അനുമതി ഒരു സംസ്ഥാനത്തിനും നൽകിയിരുന്നില്ല. ഇതോടെയാണ് അനുമതി തരും വരെ ഇടക്കാല വായ്പയ്ക്കുള്ള അനുമതി കേരളം ആവശ്യപ്പെട്ടത്. 3,000 കോടി രൂപ അടുത്തയാഴ്ച തന്നെ കടമെടുക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ശുഭദിനം, നന്ദി.